നമസ്കാരം. എ ആർ എൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി രശ്മി. യുഎഇയിൽ ഇന്ന് 1148 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. 87635 ടെസ്റ്റുകളാണ് നടത്തിയത്. 579 പേർ രോഗമുക്തി നേടിയതോടെ ആകെ സുഖം പ്രാപിച്ചവരുടെ എണ്ണം 159711 രണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ എണ്ണം 594. കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ യുഎഇയിൽ പുരോഗമിക്കുന്നതിനിടെ മുൻകരുതൽ നടപടികൾ പാലിക്കാത്തതിന് 3 വാണിജ്യ സ്ഥാപനങ്ങൾക്കാണ് ദുബായ് എക്കോണമി മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ പുതിയ പരിശോധനകൾക്കിടെ പിഴ ഈടാക്കലോ മറ്റ് ഉത്തരവുകളോ നൽകിയിട്ടില്ല. അതേസമയം 561 ഔട്ട്ലെറ്റുകൾ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ 32981 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 391 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ 396729 സജീവ കേസുകളാണ് ഉള്ളത്. കാർഷിക നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന കർഷകരെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. വിഷയത്തിൽ പ്രതിപക്ഷവും മറ്റ് കക്ഷികളും ഇരട്ട നിലപാട് സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കാർഷിക മേഖലയുടെ പരിഷ്കരണത്തിന് യുപിഎ സർക്കാർ ചെയ്തിരുന്ന നയങ്ങൾ തന്നെയാണ് നിലവിൽ മോദി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2019 കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എപിഎംസി നിയമം റദ്ദാക്കുമെന്ന വാഗ്ദാനം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു രവിശങ്കർ പ്രസാദിന്റെ വിമർശനം. എന്നാൽ അദാനി അംബാനി കാർഷിക നിയമങ്ങൾ റദ്ദാക്കുകയല്ലാതെ മറ്റൊന്നും സ്വീകാര്യമല്ല എന്നായിരുന്നു രാഹുൽഗാന്ധിയുടെ വാക്കുകൾ. നാളെ നടക്കാനിരിക്കുന്ന ഭാരത് ബന്ദിനെ കർശനമായി നേരിടുമെന്ന് ഡൽഹി പോലീസ് ആവർത്തിച്ചിട്ടുണ്ട്. കടകൾ ബലമായി അടപ്പിക്കാൻ അനുവദിക്കില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ കാർഷിക നിയമങ്ങൾ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ് ഇതെന്നും അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിന് ഏകപക്ഷീയമായി നിയമനിർമ്മാണം നടത്താൻ സാധിക്കില്ല എന്നും വി എസ് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി. കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെന്നിന്ത്യൻ സൂപ്പർ താരം രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് നിലപാട് വ്യക്തമാക്കിയാൽ ഡിഎംകെയുമായി സഖ്യത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ഡിഎംകെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ മാസം 31 രജനീകാന്ത് പുതിയ പാർട്ടി രൂപീകരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ ചുവടുവയ്പ്പിനെക്കുറിച്ച് രജനീകാന്ത് പ്രഖ്യാപനം നടത്തിയത്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റേത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെതിരായ ഹർജിയിൽ അന്തിമവിധി വരുന്നതുവരെ പുതുതായി നിർമ്മാണം നടത്തുകയോ കെട്ടിടങ്ങൾ പൊളിക്കുകയോ ചെയ്യരുതെന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. പാർലമെന്റ് മന്ദിരത്തിന്റെ ഭൂമിപൂജ മാത്രമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഭൂമിപൂജയും ശിലാസ്ഥാപനവും ഈ മാസം 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കാനിരിക്കെയാണ് സെൻട്രൽ വിസ്ത പദ്ധതിയിൽ സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടലുണ്ടായിരിക്കുന്നത്. പദ്ധതിക്കെതിരെ രാജീവ് സൂരി ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. കൂടുതൽ വാർത്തകൾ 4 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.